نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد، سأخذ رجلي سورة الجاثية تفسيرانا إن മുതൽ നമ്മൾ ആരംഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 45-ാമത്തെ സൂറത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണിത്, അഥവാ മക്കിയത്തായ സൂറത്താണിത്. ഈ സൂറത്തിൽ വതറ കുല്ല ഉമ്മത്തിൻ ജാഫിയ എന്ന അള്ളാഹുവിന്റെ വചനം പറയപ്പെട്ടതുകൊണ്ടാണ് സൂറത്തു അൽ ജാഫിയ എന്ന് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. വതറ കുല്ല ഉമ്മത്തിൻ ജാഫിയ, അന്ന് എല്ലാവരെയും എല്ലാ സമൂഹങ്ങളെയും നീ കാണും ജാസിയ ജാസിയത്തായിക്കൊണ്ട്. ജാസിയ എന്ന് പറഞ്ഞാൽ അവർ മുട്ടുകുത്തുന്നവരായിക്കൊണ്ട് നിനക്ക് കാണാം. ഈ സൂറത്തിലെ 28-ാമത്തെ ആയത്തിൽ അത് കാണാം. ആളുകൾ പരലോകത്തിന്റെ ഭയാനകത കൊണ്ട് അവരുടെ മുട്ടുകാലുകളിന്മേൽ വീണുപോകും. അസ്സലല്ലാഹു അലാഫിയ. ആ രംഗം ഈ സൂറത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ സൂറത്തിനെ സൂറത്തുൽ ജാസിയ എന്ന് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലുൽ കിതാബി മിന അല്ലാഹിൽ അസീസിൽ ഹകീം. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ, അഥവാ ഒരു പദമല്ലാതെ അക്ഷരം മുറിച്ചു മുറിച്ച് അങ്ങനെ ഏതാനും അക്ഷരങ്ങൾ പറയപ്പെട്ട് അതുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിലൊന്നാണ് ഇത്. മാത്രമല്ല ഹാമീം എന്ന രണ്ട് ഹർഫുകൾ കൊണ്ട് തുടങ്ങുന്ന ചില സൂറത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊന്നാണ് ഇത്. ഈ ഭാഗത്തുള്ള സൂറത്തുകൾ നമുക്കത് കാണാം. നമുക്ക് ഈ രൂപത്തിൽ തുടങ്ങുന്നത് കാണാം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച സൂറത്തുൽ അഹ്ഖാഫ്, അതുപോലെ ഈ സൂറത്തിന് മുമ്പുള്ള സൂറത്തു സുഖ്റുഫ്, അത് ഹാമീം എന്നാണ് തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള സൂറത്തു ഷൂറ, അതും അങ്ങനെ തന്നെ ഹാമീം, അതിന്റെ കൂടെ ഐൻ സീൻ ഖാഫ് എന്നും. എന്താണ് ഈ അൽ ഹുറൂഫുൽ മുഖത്തഅ കൊണ്ട് അർത്ഥമാക്കുന്നത്? യാതൊരു സംശയവുമില്ല, അറബികൾ അവർ ഇങ്ങനെയുള്ള ഹറഫുകൾ കൊണ്ട് പരസ്പരം സംസാരിച്ചിരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു അർത്ഥം അവരുടെ സംസാരത്തിൽ അവർ കണ്ടിട്ടില്ല, അത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അറബികൾ ഇങ്ങനെ അലിഫ്ലാമീം എന്നോ അലിഫ്ലാമറ എന്നോ ഹാമീം എന്നോ ഒരർത്ഥമുള്ള പദമായി അവരുടെ സംസാരത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ല. അത് സംശയരഹിതമായ കാര്യമാണ്, അതിൽ തർക്കമില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ എന്തെങ്കിലും അർത്ഥം അതിനുണ്ട് എന്ന് പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ പറഞ്ഞുകൂടാ. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ബാത്തിലല്ല, അത് വ്യർത്ഥമായ ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള ഹർഫുകൾ, അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം മുഫസ്സറുകൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിങ്ങനെ ഇതുകൊണ്ട് തുടങ്ങിയ സൂറത്തുകൾ എടുത്തു നോക്കിയാൽ ആ അക്ഷരങ്ങളുടെ തൊട്ടുടനെ അല്ലെങ്കിൽ പിന്നീട് ആ സൂറത്തുകളിൽ ഖുർആനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കാണാൻ കഴിയും. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഇത് പടപ്പുകളുടെ പക്കൽ നിന്നുള്ളതല്ല, ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്ത് നോക്കൂ. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹ്, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസുൽ ഹകീം, അസീസും ഹകീമുമായ, അങ്ങേയറ്റം പ്രതാപവാനും അങ്ങേയറ്റം യുക്തിയുള്ളവനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണിത്. ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. സൂറത്തുൽ ബഖറ എങ്ങനെയാണ് തുടങ്ങിയത്? അലിഫ് ലാം മീം, ذلك الكتاب لا ريب فيه من رب العالمين. سورة آل عمران ألف لام ميم، الله لا إله إلا هو الحي القيوم، نزل عليك الكتاب. كتاب عبد ربك برتدنا قرشان نمر ولي أرشغل كالكار الله. سورة سجدة ألف لام ميم، تنزيل الكتاب لا ريب فيه من رب العالمين. إننا الله أورتش برئينا ذكرنام عنده وندان هذا. കാരണം ഇതാ നിങ്ങൾക്ക് അറിയാവുന്ന ഈ അക്ഷരങ്ങൾ, ഇതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഖുർആനിൽ എന്താണ് ഉള്ളത്? യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഈ അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. ഈ അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഖുർആൻ. പക്ഷേ ഈ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്കറിയാവുന്ന അക്ഷരങ്ങളല്ലാതെ മറ്റൊന്നും ഇതിലില്ല. പക്ഷേ ഈ ഖുർആൻ പോലെ ഒന്ന്, ഈ ഖുർആൻ പോലെ ഭംഗിയുള്ള, ഇതുപോലെ അതീവ സുന്ദരമായ ആശയ, അതീവ സുന്ദരമായ പദങ്ങളുടെ ഘടനയുള്ള, അതോടൊപ്പം ഏറ്റവും ശ്രേഷ്ഠമായ ആശയം വിവരിക്കുന്ന, ഇതൊക്കെ ഒരുമിച്ച് ഒരു കിതാബിൽ ചേരുക എന്നത് ഒരിക്കലും മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ. പറയൂ നബിയെ, ജിന്നുവർഗവും ഇൻസുവർഗവും ഒരുമിച്ച് ചേർന്നാലും, അല അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ അവർ രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്നാലും, ലാ യഅതൂന ബിമിസ്ലി, ഇതുപോലൊന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ, അവർ പരസ്പരം അതിന് സഹായിച്ചാലും, അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ സഹകരിച്ചാലും സാധ്യമല്ല. ഈ ഖുർആൻ പോലൊന്ന് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം, ഇതുപോലെ 10 സൂറത്തുകൾ അതുപോലെ നമുക്ക് കാണാം. ഫഅതു ബിസൂറത്തി മിൻ മിസ്ലിഹി, ഇതിലുള്ള ഒരു സൂറത്തിന് തുല്യമായതെങ്കിലും കൊണ്ടുവരാൻ അള്ളാഹു വെല്ലുവിളിച്ചു. ഭാഷയിൽ അതീവ നിപുണന്മാരായിരുന്ന ഒരാൾക്കും അത് സാധിച്ചിട്ടില്ല, ഒരാൾക്കും അത് സാധിക്കുകയുമില്ല. ഫഇല്ലം തഫഅലു വലൻ തഫഅലു, നിങ്ങൾക്കത് സാധിച്ചിട്ടില്ലേ, ഇനി ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിനെ നിഷേധിച്ചവരെ, അവർക്ക് വേണ്ടി ഒരുക്കിവെക്കപ്പെട്ടിരിക്കുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് അള്ളാഹു സൂറത്തു അൽ ബഖറയിൽ പറഞ്ഞത് കാണാം. അത് സഹോദരങ്ങളെ, ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതിന്റെ ഒന്നാമത്തെ കാരണങ്ങളിൽ ഒന്നാണ്, അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഇത്. അള്ളാഹു പറയുന്നു, ഹാമീം, തൻസീലുൽ കിതാബ്, ഈ കിതാബ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന്, അൽ അസീസ് അൽ ഹകീം, അസീസും ഹകീമുമായ അള്ളാഹുവിൽ നിന്ന്. നോക്കൂ, എന്താണ് തൻസീൽ എന്നാൽ? മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനാണ് തൻസീൽ എന്ന് പറയുക. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനാണ് തൻസീൽ എന്ന് പറയുക. താഴേക്ക് ഇറക്കുക, നസ്സല എന്ന് പറഞ്ഞാൽ താഴെ ഇറക്കുക. അതിൽ വ്യക്തമായ തെളിവുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉലുവിലുള്ളവനാണ്, അവൻ മുകളിലുള്ളവനാണ്. പരിശുദ്ധ ഖുർആനിൽ അതിനുള്ള തെളിവ് നിറഞ്ഞുകിടക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴാകാശങ്ങൾക്ക് മുകളിലാണ് ഉള്ളത് എന്നത്, അത് ചില സന്ദർഭങ്ങളിൽ ഖുർആനിൽ അള്ളാഹു അവൻ ഉലുവിലാണ് എന്ന അർത്ഥത്തിൽ പറയും, മുകളിലാണ്. ഏതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ഏറ്റവും മുകളിലുള്ളവനായ നിന്റെ റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യുക. അതുപോലെ ചിലപ്പോൾ അവൻ സമാഇലാണ് എന്ന് പറയാ, അമിൻതും മൻ ഫിസ് സമാഇ യഖ്സിഫ ബികുമുൽ അർദ് ഫഇദാ ഹിയ തമൂർ. സമാഇന മുകളിലുള്ളവൻ, ആകാശത്തിനു മുകളിലുള്ളവൻ, ഉപരിയിലുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫഇദാ ഹിയ തമൂർ, അപ്പോൾ ഭൂമി ഇളകിക്കൊണ്ടിരിക്കും. അം അമിൻതും മൻ ഫിസ് സമാഇ يرسل عليكم حاصبا فستعلمون كيف نذير. അതല്ല, മുകളിലുള്ളവൻ ഉപരിയിലുള്ളവൻ, ഫിസ്സമാ എന്നാൽ അവിടെ അർത്ഥം അലസ്സമാ, ആകാശത്തിനുമേലുള്ളവൻ നിങ്ങൾക്ക് നേരെ ഒരു ചരൽ മഴ അയക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? കല്ല് മഴ പെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു ചോദിക്കുകയാണ്. എന്നവനെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവൻ മുകളിലുള്ളവനാണ്. അതുകൊണ്ട് നോക്കൂ, അവൻ അവന്റെ അടിമകളെ മുകളിൽ നിന്ന് നിയന്ത്രിക്കുന്നവനാണ്. അതുപോലെയാണ് ഖുർആൻ അവനിൽ നിന്ന് അവൻ ഇറക്കിയെന്ന് പറയുന്നത്, അവൻ മുകളിലാണ് എന്നതിനുള്ള തെളിവുകളിലൊന്നാണ്. അതുപോലെ അമലുകൾ അവനിലേക്ക് കയറിപ്പോകുന്നു എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഇലൈഹി യസ്അദുൽ കലിമു തയ്യിബ് വലഅമലു സാലിഹു യർഫഉ. അവനിലേക്കാണ് നല്ല വാക്കുകൾ കയറിപ്പോകുന്നത്, സൽപ്രവർത്തനങ്ങൾ അതിനെ ഉയർത്തുന്നു. അതുപോലെ ജിബ്രീൽ മലായിക്ക് അവനിൽ നിന്ന് ഇറങ്ങുന്നു, അവന്റെ കൽപ്പനയുമായി മലക്കുകൾ ഇറങ്ങുന്നു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ അല്ലാഹു അവങ്കലേക്ക് ഉയർത്തി, ഈസ നബി അല്ലാഹു അവങ്കലേക്ക് ഉയർത്തി. ഇതെല്ലാം അല്ലാഹു മുകളിലുള്ളവനാണ് എന്നതിനുള്ള തെളിവാണ്. ഏതർത്ഥത്തിലാണ് അല്ലാഹു മുകളിലുള്ളവൻ? അവൻ അവന്റെ ഉദ്രത്തിനാൽ, അവന്റെ ശക്തിയാൽ, അവന്റെ നിയന്ത്രണത്താൽ, അവന്റെ അപാരമായ വിശേഷണങ്ങളാൽ പടപ്പുകൾക്ക് മേലെയാണ്, അതിൽ സംശയമില്ല. എന്നാൽ അല്ലാഹു തന്നെ അവനെവിടെ എന്ന് ചോദിച്ചാൽ അവൻ ഏറ്റവും മുകളിലാണ് ഉള്ളത്. ഇത് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ വിശ്വാസമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. സഹാബത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച അവിടുത്തെ സമൂഹത്തിന് അറിവ് ലഭിക്കാൻ തീരെ സാധ്യത കുറഞ്ഞ ആളുകൾക്ക് വരെ അറിയാവുന്ന സത്യമായിരുന്നു ഇത്. എന്നാൽ ഇന്നത്തെ കാലത്ത് വലിയ ഡിഗ്രികൾ കൈവശമുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, അല്ലാഹു ഫിസ്സമ, അല്ലാഹു ഫി കുല്ലി മക്കാൻ, എല്ലാ സ്ഥലത്തുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറിവ് ലഭിക്കാൻ വളരെ സാധ്യത കുറഞ്ഞ ഒരു അടിമയായ സ്ത്രീയോട് ചോദിച്ചാൽ അവർ പറഞ്ഞ ഉത്തരം എന്താണ്? ഫിസ്സമ, അല്ലാഹു മുകളിലാണ് എന്നാണ്. എന്നാൽ ഇന്ന് ഒരുപാട് പഠിച്ചു എന്ന് പറയുന്ന പലരോടും ചോദിച്ചാൽ അവർ പറയും, അല്ലാഹു ഫി കുല്ലി മക്കാൻ, അല്ലാഹു എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന്. ഇസ്ലാമിന്റെ വിശ്വാസമല്ല, മറിച്ച് അത് അദ്വൈത വിശ്വാസമാണ്, കുഫറിന്റെ വിശ്വാസമാണ്. തൂണിലും തുരുമ്പിലുമുണ്ട്, അല്ലാഹു പടപ്പുകൾക്കിടയിൽ അവതരിച്ചിരിക്കുന്നു എന്ന വിശ്വാസം. ഇത് ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ, നബിയുടെ സുന്നത്തിലോ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ, സുന്നത്തിന്റെ ഇനങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് ഇനങ്ങൾ, ഖൗലുഹു വഫഅലുഹു വഖറാറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും അവിടുത്തെ മൗനാനുവാദവുമാണ്, അവിടുത്തെ സമ്മതവുമാണ്. ഇത് മൂന്ന് കൊണ്ടും സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ത്? അല്ലാഹു മുകളിലുള്ളവനാണ് എന്ന്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സമാഇലാണ് റബ്ബ് എന്ന് അവിടുന്ന് പറയുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്, നേർക്കു നേരെ പറയുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് അല്ലാഹുമ്മ ശഹദ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് അവിടുന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, ഒരടിമയായ സ്ത്രീ അവരെ മോചിപ്പിക്കട്ടെ എന്ന് ചോദിച്ച് അവരുടെ യജമാനം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മുഅ്മിനത്തായ പെണ്ണാണോ എന്ന് പരിശോധിക്കാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങളിലൊന്ന് ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ നമുക്ക് കാണാം. അയ്നല്ലാഹ്, ഒരു ചോദ്യം അതാ, എവിടെയാണ് അല്ലാഹു ഉള്ളത്? ഇന്ന് ആ ചോദ്യത്തെ പോലെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. അയ്നല്ലാഹ് എന്ന് ചോദിക്കുന്നതിന് അങ്ങേയറ്റം നികൃഷ്ടമായ രൂപത്തിൽ, ഒരാൾ തന്റെ ബന്ധുവായ ഒരാളെ കാണാതായതിന് പരസ്യം കൊടുത്തതുപോലെയുണ്ട് എന്ന രൂപത്തിൽ വരെ അങ്ങേയറ്റത്തെ കുഫർ പ്രസംഗിച്ച, ഞാൻ നിങ്ങൾ വിചാരിക്കരുത് ഏതെങ്കിലും സാധാരണക്കാരാണ് ഇത് പറഞ്ഞത്, മറിച്ച് വലിയ ദീൻ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന, അതിന്റെ ഡിഗ്രികളുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ പരിഹാസമാണ് ഞാൻ പറഞ്ഞത്. അതിൽ വീര്യം കുറഞ്ഞ ഒരു പ്രയോഗത്തിൽ അയാൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, അങ്ങേയറ്റം വൃത്തികെട്ട ഒരു രൂപത്തിലാണ് അതിനെ പരാമർശിച്ചത്, പരസ്യം കൊടുത്തതുപോലെയുണ്ട് എന്ന് ഒരു മാസികയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പരിഭാഷപ്പെടുത്തിയത് ഉദ്ധരിച്ച് പറഞ്ഞതാണ്. അയ്നല്ലാഹ് എന്ന ചോദ്യം മലയാളത്തിൽ അല്ലാഹു എവിടെ എന്ന് കൊടുത്തതിനുള്ള പരിഹാസം. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ പരിഹസിക്കുന്നത്? ആരുടെ ചോദ്യമാണത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണത്. അയ്നല്ലാഹ്, എവിടെയാണ് അല്ലാഹു? അവർ പറഞ്ഞു, അല്ലാഹു ഫിസ്സമാ, അള്ളാഹു ബരീലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം മൻ അന, ഞാൻ ആരാണ്? അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അഅതിഖ ഫഇന്നഹ മുഅ്മിന, അവരെ മോചിപ്പിക്കുക, അവർ മുഅ്മിനത്തായ ഒരു സ്ത്രീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു എന്ന് മാത്രമോ സഹോദരങ്ങളെ? അള്ളാഹു മുകളിലാണ് എന്നത് അത് മനുഷ്യന്റെ ഫിത്രത്തിൽ അവന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. അള്ളാഹുവിലേക്ക് ദുആവുമായി ഒരുത്തൻ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടോ, റബ്ബിനോടൊരുവൻ ദുആ ചെയ്യുന്നുണ്ടോ, ഉറപ്പാണ് അവന്റെ ഹൃദയം അത് മുകളിലേക്ക്, അവന്റെ ഹൃദയം മുകളിലേക്ക് അതിന്റെ ദിശ തിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ചെറിയ കുട്ടികളോട് ഇതൊന്നും പഠിക്കാത്ത, ബാത്തിലൊന്നും പഠിച്ചിട്ടില്ലാത്ത, നിങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചോദിച്ചാൽ മനസ്സിലാവും. കുട്ടികളോട് നിങ്ങൾ പോയി ചോദിച്ചു എവിടെയാണ് അള്ളാഹു, അള്ളാഹു എവിടെ? ഒരു സംശയവും വേണ്ട, അവർ പറയും മുകളിലാണ്, അള്ളാഹു ആകാശത്തിലാണ്. ആകാശത്തിലാണെന്നോ മുകളിലാണെന്നോ അവർ പറയും, അവർ ചൂണ്ടിക്കാണിക്കും. മനുഷ്യന്റെ ഫിത്രത്തിലുള്ള അവന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അവന്റെ ഉലുവിനെ നിഷേധിക്കുന്ന പഴച്ച കക്ഷികളിൽപ്പെട്ട ചില ആളുകൾ, അൽ ജുവൈനി പഴയകാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനാണ്, അദ്ദേഹം പിൽക്കാലത്ത് അതിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങി എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മജ്ലിസിൽ പറയുകയുണ്ടായി ഈ അള്ളാഹു ഉലുവിലല്ല എന്നതിന് പലവിധ തെളിവുകൾ അത് വ്യാഖ്യാനിച്ച് അദ്ദേഹം തന്റെ മജ്ലിസിൽ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ മജ്ലിസിൽ ഒരു ഹമദാനി എന്നറിയപ്പെടുന്ന ഒരു അദ്ദേഹത്തിന്റെ ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ ഈ പറയുന്ന ഈ ഒപ്പിച്ചൊപ്പിച്ച് വ്യാഖ്യാനിക്കുന്ന തെളിവുകളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിന് നിങ്ങൾക്ക് എന്തുത്തരം പറയാനുണ്ട്? ഏതൊരുവൻ തന്റെ റബ്ബിലേക്ക്, റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയം അത് മുകളിലേക്ക് ആണ് അതിന്റെ ദിശ തിരിക്കുന്നത്, ഇതിന് നിങ്ങൾക്ക് എന്തുത്തരം പറയാനുണ്ട്? അദ്ദേഹം തന്റെ കൈകൾ തലയിലടിച്ച് അദ്ദേഹത്തിനുണ്ടായ അന്താളിപ്പ് മറച്ചുവെക്കാതെ അയാൾ പറഞ്ഞു, ഹൈ അറനിൽ ഹമദാനി, ഹൈ അറനിൽ ഹമദാനി. ഈ വാക്ക് പണ്ഡിതന്മാർക്കിടയിൽ പ്രസിദ്ധമായ വാക്കാണ്. ഹമദാനി എന്നെ ഹൈറത്തിലാക്കി കളഞ്ഞു, എന്നെ അന്താളിപ്പിലാക്കി കളഞ്ഞു. ഇതൊരു ഉത്തരമില്ല. ഇത് സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളാകട്ടെ, മുസ്ലിമീങ്ങളുടെ കുട്ടികളാകട്ടെ, കുഫാറുകളുടെ കുട്ടികളാകട്ടെ, അവർ പറയുന്ന കാര്യമാണ്. എവിടെയാണ് റബ്ബ്? അവരുടെ ഭാഷയിൽ അവർ പറയുന്ന ശൈലിയിൽ എവിടെയാണ് ദൈവം? മുകളിലാണ്, ആകാശത്താണെന്ന് കുട്ടികൾ പറയും. ഫിത്രത്താണ്, മനുഷ്യന്റെ ഫിത്രത്താണ്. അള്ളാഹുവിന്റെ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും അത് നിറഞ്ഞു കിടക്കുന്നു. എന്ന് മാത്രമല്ല, നിങ്ങളറിയാമോ, ഈ അടുത്ത കാലത്ത് അള്ളാഹുവിന്റെ ഉലുവിനെ നിഷേധിക്കുന്ന ഒരു പിഴച്ച കക്ഷികൾ, ഒരു പിഴച്ച കക്ഷിയുടെ വലിയൊരു നേതാവ്, അവരുടെ മുഫ്തിയാണ്, അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അയാളുടെ പ്രസംഗം അത് ടി വിയിലൂടെ സംപ്രേക്ഷണം ചെയ്യുക. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ, പല ചാനലുകളിലും ഒരാൾ വാർത്ത വായിക്കുമ്പോഴൊക്കെ ഒരു വശത്ത് ചെവി കേൾക്കാത്ത ആൾക്ക് വേണ്ടി ആംഗ്യം കാണിക്കുന്ന ആളെങ്ങനെ കാണിക്കും? അയാളിങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ മുഫ്തി ഉലുവിൽ, അള്ളാഹുവിന്റെ ഉലുവിനെ നിഷേധിക്കുന്ന ആളാണ്. അള്ളാഹു മുകളിലാണ് എന്നതിനെ നിഷേധിക്കുന്ന അതിനറിയപ്പെട്ട കക്ഷിയുടെ നേതാവാണ്. പക്ഷെ അയാൾ തന്റെ സംസാരത്തിൽ എവിടെ അള്ളാഹ് എന്ന് പറയുന്നോ, ഈ ആംഗ്യ ഭാഷക്കാരൻ മുകളിലേക്ക് കൈ കാണിക്കുക, മുകളിലേക്ക് കാണിക്കുക. അത് മനുഷ്യന്റെ ഫിത്രത്താണ്. അള്ളാഹു എന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ എന്താണ് അയാൾ ചെയ്യുന്നത്? കൈ മുകളിലേക്ക് കാണിക്കും. അത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. അള്ളാഹു അതിലാണ് മനുഷ്യനെ പഠിച്ചിട്ടുള്ളത്. ഫിത്റത്ത് അല്ലാഹി അല്ലദീ ഫത്തറ അന്നാസ അലൈഹ, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹു മുകളിലാണ്, ഏതർത്ഥത്തിലും അവൻ മുകളിലാണ്. അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് മേലെയാണ്. സൃഷ്ടിയും സ്രഷ്ടാവും വേറെ വേറെയാ, ഒന്നല്ല. ഒരിക്കലും റബ്ബ് പടപ്പുകൾക്കിടയിൽ അവതരിച്ചവനല്ല, അവൻ മുകളിലുള്ളവനാണ്. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, എന്നാൽ അവന്റെ അറിവുകൊണ്ട്, അവന്റെ കഴിവുകൊണ്ട്, അവന്റെ ഇഹാത്തത്തുകൊണ്ട് അവൻ നമ്മോടൊപ്പമുണ്ട്. ഏഴ് ആകാശങ്ങളും ഭൂമിയും അതിൽ ഉള്ളതുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരാൾ തന്റെ കൈവെള്ളയിൽ കരിമണികൾ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് അതെടുത്തു വെച്ചതുപോലെ മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല മുകളിലുള്ളവൻ. അതിനുള്ള തെളിവുകളിൽ ഒന്നാണ് തൻസീൽ എന്ന അള്ളാഹുവിന്റെ പ്രയോഗം. തൻസീലുൽ കിതാബി മിന അല്ലാഹിൽ അസീസിൽ ഹകീം, അസീസും ഹക്കീമുമായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കിതാബാണിത്. ഖുർആൻ എന്നും കിതാബ് എന്നും അള്ളാഹു ഖുർആനിലെ പല സന്ദർഭങ്ങളിൽ വിശേഷിപ്പിച്ചത് കാണാം. ഖുർആൻ എന്നും കിതാബ് എന്നും. ഖുർആൻ എന്ന പദം സൂചിപ്പിക്കുന്നത് പാരായണം ചെയ്യപ്പെടുന്നതിനെയാണ്. കിതാബ് എന്ന പദം സൂചിപ്പിക്കുന്നത് എഴുതി വെക്കപ്പെട്ടതിനെയാണ്. ഈ രണ്ടു രൂപത്തിലും അള്ളാഹുവിന്റെ കിതാബ് സംരക്ഷിച്ചിരിക്കുന്നു. ഈ ഖുർആൻ അള്ളാഹു ജനങ്ങളുടെ സുദൂറിലും അവരെഴുതുന്ന സുതൂറിലും സംരക്ഷിച്ചിരിക്കുന്നു. സുദൂറിലും സുതൂറിലും മഹ്ഫൂദാണ് ഖുർആൻ. ജനങ്ങളുടെ നെഞ്ചകങ്ങളിൽ ഖുർആനുണ്ട്. അത് പഠിച്ച ലക്ഷോപലക്ഷം ആളുകൾ ഹഫാദുകളുണ്ട്. അതുപോലെ അത് കൊടാനുകൂടി മുസ്ഹഫുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത്ഭുതകരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കിതാബ് അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ സംരക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പഴയ കിതാബുകളുടെ സ്ഥിതി നോക്കൂ. അള്ളാഹു മുമ്പ് അവതരിപ്പിച്ച കിതാബുകൾ അത് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പ്രമാണമായി കാണുന്ന അത് പ്രമാണം തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടെ അത് അതിന്റെ പ്രാമാണികത ദുർബലപ്പെടുത്തപ്പെട്ടു. ഇനി ഖുർആൻ മാത്രമേ നമുക്ക് പ്രമാണമായി, ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിച്ചുകൂടൂ. അത് എന്നാൽ മുമ്പുള്ള കിതാബുകൾ അതിന്റെ ആളുകൾ നോക്കൂ, അവരുടെ കയ്യിലുള്ള കിതാബ് അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ അവരുടെ കൈകളിലില്ല. പരിഭാഷപ്പെടുത്തപ്പെട്ടു, പിന്നെയും പരിഭാഷപ്പെടുത്തപ്പെട്ടു, പിന്നെയും പരിഭാഷപ്പെടുത്തപ്പെട്ട് ആണ് അവരത് വായിക്കുന്നത്. ഖുർആൻ പോലെ അള്ളാഹു അവതരിപ്പിച്ച ഭാഷയിൽ അത് നിലവിൽ അത് ബഹുഭൂരിപക്ഷം പേരുടെ കയ്യിലും നിലവിലില്ല. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. തൻസീലുൽ കിതാബി മിൻ അല്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ അസീസാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ ഇസ്സത്തുള്ളവനാണ് അസീസ്. ഇസ്സത്ത് എന്ന സിഫത്താണ് അസീസ് എന്ന അവന്റെ പേര് സൂചിപ്പിക്കുന്നത്. ഇസ്സത്ത് എന്നാൽ അങ്ങേയറ്റത്തെ പ്രതാപം, അങ്ങേയറ്റത്തെ ഇസ്സത്ത്. അവന്റെ കഴിവുകൊണ്ട് അസീസാൻ. അതുപോലെ അവന്റെ കഹറുകൊണ്ട്, അവന്റെ ആധിപത്യം കൊണ്ട് അവൻ അസീസാൻ. അതുപോലെ അവന്റെ ശിക്ഷ കൊണ്ട് അവൻ അസീസാൻ. അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധ്യമല്ല. അതോടൊപ്പം നോക്കൂ, അവൻ ഹക്കീമാണ്. ഈ രണ്ടു പേരുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് പറഞ്ഞത് കാണാം. അസീസും ഹക്കീമും, ഇസ്സത്തും ഹിക്മത്തും. അതുപോലെ ഹക്കീം എന്ന പേരിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്ന വിശേഷണവും അതുപോലെ ഹുക്മ് എന്ന വിശേഷണവും അടങ്ങിയിരിക്കുന്നു. അവൻ ഹാക്കിമാണ്, അതുപോലെ അവൻ ഹിക്മത്തുള്ളവരാണ്. അവൻ വിധികർത്താവാണ്, അവന്റെ വിധി മാത്രമാണ് നടപ്പിലാക്കപ്പെടുക. പ്രാപഞ്ചികമായി അള്ളാഹുവിന്റെ വിധി അല്ലാതെ ഒന്നും നടക്കുകയില്ല. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുടെ കാര്യത്തിൽ പോലും അവരുടെ ഹൃദയം ഇടിക്കുന്നത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ്. അവരുദ്ദേശിച്ചാൽ അതിന്റെ വേഗം കൂട്ടാനോ കുറക്കാനോ അത് അവസാനിപ്പിക്കാനോ തുടങ്ങാനോ സാധ്യമല്ല. അള്ളാഹുവിന്റെ വിധിയാണ് അവരിൽ നടപ്പിലാക്കുന്നത്. അത് ഇത് പ്രാപഞ്ചികമായ കാര്യമാണ്. എന്നാൽ ശറഅൻ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ വിധിയാണ് നടപ്പിലാക്കുന്നത് എന്നതുപോലെ മതപരമായ അവന്റെ വിധിയാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. പടപ്പുകളുടെ ബാധ്യത അതാണ്, അത് നടപ്പിലാക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കുക എന്നതാണ് പടപ്പുകളുടെ ബാധ്യത. അപ്പോൾ നോക്കൂ, ഹുക്മും അതുപോലെ ഹിക്മത്തും അള്ളാഹുവിനുണ്ട്. ഹിക്മത്ത് എന്നാൽ എന്താ? അങ്ങേയറ്റത്തെ യുക്തി. അള്ളാഹു ഏതൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്. ഈ ദുനിയാവിൽ നടക്കുന്ന ഒന്നും വ്യർത്ഥമല്ല, അർത്ഥമില്ലാത്ത ഒരു കാര്യമല്ല. ഒരു ഇല വീഴുന്നുണ്ടോ അത് അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തുണ്ട്. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇത് വിശ്വസിച്ചാലല്ല നമ്മൾ മുസ്ലിം ആവുകയില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ്? ഈ ലോകത്ത് എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും വ്യർത്ഥമല്ല, അർത്ഥമില്ലാത്തൊരു കാര്യം നടക്കുകയില്ല. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് ലക്ഷ്യങ്ങളുണ്ട്, നമുക്കത് മനസ്സിലായാലും ഇല്ലെങ്കിലും. ഇത് മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണ് പലരും മതനിഷേധത്തിലേക്ക് പോയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, പലരും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ ഇല്ലത്ത് അന്വേഷിച്ച് അത് തിരിയാതെ തെറ്റിപ്പോയവരാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് തിരിയാതെ, അതിന്റെ പിന്നിൽ കാരണമുണ്ട്. ഏത് കാര്യമാകട്ടെ, ഖൈറാകട്ടെ ഷറാകട്ടെ, അത് സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ചാണ്. അതിനു പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്. അതുപോലെ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാരണം എന്താണ്? ഹിക്മത്തുണ്ടോ, ആ സംഭവിച്ചത് ആത്യന്തികമായി നന്മയാണ്. അതിന്റെ പിന്നിൽ, യഥാർത്ഥത്തിൽ അത് സംഭവിച്ചതിനു പിന്നിൽ ഒരു നന്മയുണ്ട്. തിന്മ ആപേക്ഷികം മാത്രമാണ്, തിന്മ ആപേക്ഷികം മാത്രമാണ്, തിന്മ അപേക്ഷികമാണ്. തിന്മ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിശ്ചയിച്ചതിനു പിന്നിൽ അവന് യുക്തിയുണ്ട്. ആ യുക്തി ഖൈറാണ്. അതിന് പല കാരണങ്ങളുണ്ട്, പല കാര്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാകും. ഉദാഹരണത്തിന്, ഒന്ന് തിന്മ ഉണ്ടെങ്കിലാണ് നന്മയുടെ വില മനസ്സിലാവുള്ളൂ. തിന്മയില്ലെങ്കിൽ പിന്നെ നന്മയ്ക്ക് എന്ത് വിലയാണ്? ഇരുട്ട് ഉള്ളതുകൊണ്ടാണ് വെളിച്ചത്തിന്റെ വില അറിയാൻ സാധിക്കുന്നത്. വെളിച്ചം എന്താണെന്ന് ആളുകൾക്ക് തിരിയുള്ളൂ. ഇരുട്ടുണ്ടായാലും വെളിച്ചം എന്താണെന്ന് തിരിയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവുകയില്ല. അതുപോലെ നോക്കൂ, തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടം അത് ഖിയാമത്ത് നാൾ വരെ ഉള്ളതാണ്. അത് തിന്മയുള്ളത് കൊണ്ടാണ് നടക്കുക. അലാമുറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക. തിന്മയുടെ ഇല്ലെങ്കിൽ നടക്കുമോ? ഇല്ല. അതുപോലെ നോക്കൂ, പാപികൾ അള്ളാഹു ശിക്ഷിക്കും, അവൻ ശിക്ഷിക്കുന്നവനാണ്. ദുന്തിഖാം, അവൻ പ്രതിക്രിയ പ്രതികാര നടപടി സ്വീകരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ഈ വിശേഷണം പടപ്പുകളെ പടച്ചിട്ട് അവന് കിട്ടിയ വിശേഷണമാണോ? അല്ല, അള്ളാഹു മുമ്പേ ഈ വിശേഷണമുള്ളവനാണ്. അത് നടപ്പിലാക്കപ്പെടണമെങ്കിൽ ഇവിടെ തിന്മയുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ മഗ്ഫിറത്ത്, പാപമോചനം, അതാർക്ക? പാപം ചെയ്തു പോയവർക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. അവർ ഗഫൂറാണ്, ഗഫ്ഫാറാണ്. നമ്മളെ പഠിച്ചിട്ട് അവന് കിട്ടിയ പേരും വിശേഷണവുമാണോ ഇത്? അല്ല. അവൻ മുമ്പേ ഗഫൂറാണ്, അവൻ മുമ്പേ ഗഫ്ഫാറാൻ, അവൻ അഫുവാൻ. ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മ ഇവിടെ നിശ്ചയിച്ചതിന്റെ പിന്നിലുണ്ട്. ചില മതനിഷേധികൾ ചോദിക്കും, എന്താണ് എല്ലാരും അള്ളാഹുവിന് നല്ല ആളുകളാക്കിയാ പോരെ, ഒരുപോലെ ആക്കിയാ പോരെ എന്ന് ചോദിക്കും. ശരി, ഈ നിഷേധിക്ക് ഇങ്ങനെ അല്ല തിരിച്ചാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കാലോ, ഇതെല്ലാവരും ഒരുപോലെ വേറെ വേറെ ആക്കിക്കൂടെ എന്ന് ചോദിച്ചൂടെ എന്ന് ചോദിക്കാമല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല അവനെ ഇബാദത്ത് മാത്രം ചെയ്യുന്ന, അനുസരിക്കുക മാത്രം ചെയ്യുന്നവരെ പടച്ചിട്ടുണ്ട് മലായിക്കത്തിന്. അള്ളാഹു അതിന് കഴിവുള്ളവര്. നമ്മ എല്ലാവരെയും അള്ളാഹു അങ്ങനെ ആക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല. വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവർ മുഴുവൻ റബ്ബിൽ വിശ്വസിക്കുന്നവരാകുമായിരുന്നു, മുഅ്മിനുകളാകുമായിരുന്നു. അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല, റബ്ബ് അത് ഉദ്ദേശിച്ചിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്താണ് യഥാർത്ഥത്തിൽ, അവന്റെ അങ്ങേയറ്റത്തെ കഴിവാണ്. അവനെ അനുസരിക്കുന്നവനെയും അവനെ ധിക്കരിക്കുന്നവനെയും അവൻ ഇവിടെ പഠിച്ചു എന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി ഇങ്ങനെയാണ്, എന്നാൽ അള്ളാഹുവിന്റെ ശറാണ് നാം അനുസരിക്കേണ്ടത്. അള്ളാഹുവിന്റെ വിധി, രണ്ട് വിധിയുണ്ട്. എന്താണ് രണ്ട് വിധികൾ? ഒന്ന് കൗനിയായ വിധി, പ്രാപഞ്ചികമായ വിധി. രണ്ടാമത്തെ എന്താ? ശറായ അവന്റെ വിധി, ദീനാകുന്ന നിയമമാകുന്ന അവന്റെ വിധി. ഈ കൗനിനനുസരിച്ച് നമ്മളിങ്ങനെ പോകലല്ല, പിന്നെ ശറ അനുസരിച്ച് നാം ജീവിക്കണം. ആ പ്രാപഞ്ചികമായ വിധിയെ ശറകൊണ്ട്, ഖദറിനെ ശറകൊണ്ട് നേരിടണം എന്ന്. ഖദറിനെ ശറകൊണ്ട് നേരിടണം. ഏതുപോലെ? വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ വിശക്കുന്നു എന്നത് അള്ളാഹുവിന്റെ വിധിയാണ്, സംശയമല്ല. നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ വിശപ്പടങ്ങുന്നു, നീ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, അത് അള്ളാഹുവിന്റെ വിധി തന്നെ. നീ ഭക്ഷണം കഴിച്ചതും അള്ളാഹുവിന്റെ വിധിയാണ്, വിശപ്പടങ്ങിയത് റബ്ബിന്റെ വിധിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, നഫിറു മിൻ ഖദറില്ലാഹ് ഇലാ ഖദറില്ലാഹ്. അദ്ദേഹം ഷാമിലേക്ക് യാത്ര പോവുകയായിരുന്നു. അപ്പോൾ ഷാമിൽ തഊൻ, പ്ലേഗ് രോഗം പടർന്നു പിടിച്ചിരിക്കുകയായിരുന്നു. വഴിമധ്യത്തിലാണ് അവർക്ക് വിവരം കിട്ടിയത്, പോകണോ വേണ്ടേ. ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് കൂടിയാലോചന നടത്തി, രണ്ടഭിപ്രായം വന്നു. ചിലർ പറഞ്ഞു പോകണം, നമ്മൾ പേടിച്ചിട്ട് അള്ളാഹുവിന്റെ വിധിയാണല്ലോ, പിന്മാറേണ്ടതില്ല. മറ്റൊരു കൂട്ടർ പറഞ്ഞു വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുണ്ട്, അവരെ മരണത്തിന് വിട്ടുകൊടുക്കരുത്, അവരെ നശിക്കാൻ ഇടവരുത്തരുത്, തിരിച്ചു പോകണം. മുഹാജിറുകളെ അൻസാറുകളൊക്കെ വേറെ വേറെ ചർച്ച നടത്തി. ഓരോ സന്ദർഭത്തിലും രണ്ട് അഭിപ്രായമാണ് ഉമറിന് കിട്ടിയത്. ഉമറിന് ആ വിഷയത്തിലുള്ള ഹദീസ് ആ സമയത്ത് അറിയില്ലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒടുവിൽ തീരുമാനിച്ചു തിരിച്ചു പോകാൻ, ഹദീസ് കിട്ടാതെ തീരുമാനിച്ചു. അത് ഉമറിന്റെ മുവാഫഖാത്തിൽപ്പെട്ടതാണ്. ഉമറിന്റെ തീരുമാനം അള്ളാഹുവിന്റെ വിധിയോട്, ആ വിധി എന്താണെന്ന് അറിയാതെ തന്നെ യോജിച്ചു വന്നു. അങ്ങനെ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്, അതിലൊന്നിതാണ്. അങ്ങനെ ഉമർ തീരുമാനിച്ചു. എന്നിട്ട് അബൂ ഉബൈദ ഇബ്നു ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഉമർ, അനഫിറു മിൻ ഖദറില്ലാ, അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് നമ്മൾ പേടിച്ചോടുകയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത വേറെ ആരെങ്കിലുമാണ് ഈ അഭിപ്രായം പറഞ്ഞതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നഫിറു മിൻ ഖദറില്ലാ ഇലാ ഖദറില്ലാ, അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിയിലേക്ക് തന്നെയാണ് നമ്മൾ ഓടിപ്പോകുന്നത്. അള്ളാഹുവിന്റെ ഖദറിന്ന് അള്ളാഹുവിന്റെ ഖദറിലേക്ക് മാത്രമാണ് നമ്മൾ ഓടിപ്പോകുന്നത്. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വരുന്നത്. അദ്ദേഹം ആ സംഘത്തിലുണ്ടായിരുന്നു, പക്ഷെ മറ്റൊരാവശ്യത്തിന് അദ്ദേഹം പോയതായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇന്ദി ഇൽമുൻ ഫീഹി അർറസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നൊരു ഇൽമു വന്നു കിട്ടിയിട്ടുണ്ട്. എന്താണത്? താഊൻ, പ്ലേഗ് രോഗം പോലെയുള്ള പകർച്ചവ്യാധികൾ, അതൊരു നാട്ടിലുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകരുത്. എന്നാൽ നിങ്ങളുള്ള നാട്ടിൽ അത് പൊട്ടിപ്പുറപ്പെട്ടാൽ നിങ്ങൾ അത് പേടിച്ചവിടെ നിന്ന് പുറത്തു പോകരുത്, അത് പേടിച്ചിട്ട് പുറത്തു പോകരുത്. ഒരാൾ അതല്ലാത്ത മറ്റുമല്ല ആവശ്യത്തിനും പോയാൽ കുഴപ്പമില്ല, മറിച്ച് അത് പേടിച്ചിട്ട് നിങ്ങൾ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിജ്ഞാനം കേട്ടപ്പോൾ ഉമറിന് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷം തോന്നി, താൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല എന്ന്. ഇങ്ങനെ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ഖദറിനെ അവന്റെ ശറഉ കൊണ്ടാണ് നാം നേരിടേണ്ടത്. ഉമർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, തൂഫാൻ വന്നു. ആ തൂഫാൻ അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ വിധിയാണ്. ആ വിധിയെ നേരിട്ടത് എങ്ങനെയാണ്? റബ്ബിന്റെ ശറ അനുസരിച്ചുകൊണ്ട് കപ്പലുണ്ടാക്കി. അള്ളാഹിന്റെ കൽപ്പന എന്താ? കപ്പലുണ്ടാക്കുക. എന്നതുപോലെ തിന്മയും നന്മയും അള്ളാഹു കൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിശ്ചയിച്ച് റബ്ബ് നമ്മളെ വെറുതെ അയച്ചതല്ല, അതിലെന്ത് ചെയ്യണമെന്ന് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ കിതാബുകൾ അവതരിപ്പിച്ചു, അവൻ റസൂലുകൾ നിയോഗിച്ചു. എന്നിട്ട് ഈ ലോകത്ത് എന്ത് നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, നീ എന്ത് ചെയ്യണമെന്ന് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് അത് അറിഞ്ഞതിനു ശേഷം, പഠിച്ചതിനു ശേഷം പിന്നെ വിധി പറഞ്ഞ് അത് ന്യായം പിടിക്കാൻ നിനക്ക് അനുവാദമില്ല. അള്ളാഹുവിന്റെ വിധിയല്ലേ എന്ന് പറഞ്ഞ് തിന്മ ചെയ്യാൻ നിനക്ക് അനുവാദമില്ല. അത് ആരുടെ ശരിയാണ്? അത് ഷെയ്ത്താന്റെ ശരിയാണ്, ഇബ്ലീസിന്റെ ശരിയാണ്. അവനാണ് പറഞ്ഞത്, ഫബിമാഗുവൈ തന്നെ, നീ എന്നെ വഴിപഴപ്പിച്ചത് കാരണത്താൽ ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അവരുടെ വഴിമുടക്കും, അവരെ വഴിതെറ്റിക്കാൻ ഞാൻ ശ്രമിക്കും. അത് ഇബ്ലീസിന്റെ ന്യായമാണ്, അത് പറഞ്ഞുകൂടാ, അത് പറയാൻ പാടില്ല. അത് ദുനിയാവിന്റെ കാര്യത്തിൽ ആളുകൾ പറയൂല്ല അല്ലേ? പട്ടിണി കിടക്കുമ്പോ തിന്നാതെ അവൻ അള്ളാഹിന്റെ വിധിയാന്ന് പറഞ്ഞിരിക്കോ? ഇല്ല, തിന്നു. ജോലിക്ക് പോകാതെ അള്ളാഹിന്റെ വിധിയാന്ന് പറഞ്ഞിരിക്കോ? ഇല്ല, ജോലിക്ക് പോകും. അതും അള്ളാഹിന്റെ വിധി തന്നെയാണ്. നീ പോയതും നടന്നതും വന്നതും ഒക്കെ അള്ളാഹിന്റെ വിധി തന്നെയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യമല്ല. പക്ഷെ നിനക്ക് ഇഖ്തിയാറുണ്ട്. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവർത്തനത്തിന് അവസരം തന്നിട്ടുണ്ട്. നീ ഉദ്ദേശിച്ചിട്ടാണ് നീ പ്രവർത്തിച്ചത്. നീ ഉദ്ദേശിച്ച് നിന്റെ തീരുമാനത്താൽ പ്രവർത്തിച്ച പ്രവർത്തിക്ക് നീ ഉത്തരവാദിയാണ്. നീ ഉദ്ദേശമില്ലാതെ ചെയ്തതിന് അള്ളാഹു ചോദിക്കൂല. ഒരു ഭ്രാന്തരായ ഒരാൾ, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഒരാൾ ചെയ്തത്, മറന്നിട്ട് ചെയ്തത്, അബദ്ധത്തിൽ ചെയ്തത്, ഇതൊക്കെ അള്ളാഹു ഇട്ട് തന്നിട്ടുമുണ്ട്. നിന്റെ തീരുമാനപ്രകാരം ചെയ്തത് അള്ളാഹു എങ്കിൽ അത് അതിന് നീ ഉത്തരവാദിയായിരിക്കും. ഈ മഹത്തായ പാഠങ്ങൾ അള്ളാഹുവിന്റെ ഹക്കീം എന്ന പേര് നമ്മെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല സഹോദരങ്ങൾ നോക്കൂ, ഇസ്സത്തുള്ള പലരും, അവർക്ക് പലർക്കും ഹിക്മത്ത് ഉണ്ടാവില്ല. പടപ്പുകൾ എടുത്തു നോക്കിയാൽ വലിയ ശക്തനായിരിക്കും, വലിയ പ്രതാപിയായിരിക്കും, വലിയ സ്ഥാനമുണ്ടായിരിക്കും, ശക്തി ഉണ്ടായിരിക്കും. എന്നാൽ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ബുദ്ധിയില്ലാത്ത രൂപത്തിലായിരിക്കും, ഒരു യുക്തിയും ഇല്ലാത്ത രൂപത്തിലായിരിക്കും. ചിലപ്പോൾ യുക്തിയുള്ള ആളുകളുണ്ടാവും, നല്ല ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ എവിടെയും തന്റെ ബുദ്ധി നടപ്പിലാക്കാനോ അത് പ്രയോഗിക്കാനോ അവസരമില്ല. ആളൊരു ദുർബലനായൊരു മൂലക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആകട്ടെ ഇത് രണ്ടുമുള്ളവനാണ്. അവൻ അങ്ങേയറ്റം ഇസ്സത്തുള്ളവനാണ്, അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അതുകൊണ്ട് അവൻ വിവരക്കേട് പ്രവർത്തിക്കുകയില്ല, അവൻ യുക്തിയില്ലാത്ത ബാത്തിലോ അധർമ്മമോ അവൻ പ്രവർത്തിക്കുകയില്ല. അവൻ അങ്ങേയറ്റം ഹക്കീമാണ്. അങ്ങനെയുള്ള റബ്ബ് അവതരിപ്പിച്ച ഖുർആനാണിത്. ഇത് അങ്ങേയറ്റം ഹിക്മത്തുള്ള റബ്ബ് അവതരിപ്പിച്ച ഖുർആനാണ്. അതുകൊണ്ട് ഈ ഖുർആൻ അത് ഹിക്മത്തുള്ള ഖുർആനാണ്. ഇതിൽ അങ്ങേയറ്റത്തെ യുക്തിയാണുള്ളത്, ഏറ്റവും ശരിയായ വിധിയാണുള്ളത്. ഈ ഖുർആനിൽ ഒരിക്കലും അനീതി ഉണ്ടാവുകയില്ല. ഇതിലൊരിക്കലും മനുഷ്യർക്ക് യോജിക്കാത്ത നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടാവുകയില്ല. അല്ലാഹു പറയുന്നു, ഇന്ന ഫിസ് സമാവാതി വൽ അർദി ലആയാതിൽ ലിൽ മുഅ്മിനീൻ. ഇന്ന ഫിസ് സമാവാത്, തീർച്ചയായും ആകാശങ്ങളിൽ, വൽ അർദി ഭൂമിയിൽ, ലആയാത് പല ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിൽ മുഅ്മിനീൻ, ആർക്കാണ്? മുഅ്മിനുകളായ ആളുകൾക്ക്. ആകാശങ്ങളിലും ഭൂമിയിലും ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇത് നമുക്ക് ചുറ്റും കാണാവുന്ന ഉഫുഖിലുള്ള പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇനി നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെയുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു, വഫീ ഖൽഖിക്കും, നിങ്ങളുടെ സൃഷ്ടിപ്പിൽ. ഒമായ ബുസു മിൻദാബത്തിൻ, അതുപോലെ ഒമായ ബുസു അള്ളാഹു വ്യാപിപ്പിച്ചിട്ടുള്ള മിൻദാബത്തിൻ, ഏത് ദാബത്തായാലും. എന്താണ് ദാബത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മുകളിലൂടെ, മാ ദബ്ബ അലൽ അർദ്, അതാണ് ദാബ, ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന ജീവികൾ, അവക്കാണ് ദാബത്ത് എന്ന് പറയുക. അതിലുമുണ്ട് ആയാറ്റുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലഖൗമി യൂഖിനൂൻ, ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്ക്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും. വമാ അൻസലല്ലാഹു, അല്ലാഹു എന്താണോ അവതരിപ്പിച്ചത് അതിലും. മിനസ് സമാഇ, മുകളിൽ നിന്ന്. മിർ റിസ്ഖിൻ, റിസ്ക്കായിക്കൊണ്ട്. ഇവിടെ റിസ്ക് കൊണ്ട് ഉദ്ദേശിച്ചത് മഴയാണ്, കാരണം അതാണ് റിസ്ക്കിനുള്ള വലിയ വഴി. അള്ളാഹു മുകളിൽ നിന്ന് അവതരിപ്പിച്ച റിസ്ക്കിലും. ഫഅഹ്യാ ബിഹിൽ അർദ്, അങ്ങനെ ഭൂമി അവൻ ജീവിപ്പിച്ചു. ബഅദ മൗതിഹ, അതിന്റെ മരണത്തിനു ശേഷം, ഭൂമി നിർജീവമായതിനു ശേഷം. വതസ്രീഫി അർരിയാഹ്, കാറ്റുകളെ അവൻ അയച്ചുവിട്ടതിലും. ആയാറ്റുൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന, ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്ന ആളുകൾക്ക്. തിൽക ആയാത്തുല്ലാഹ്, അതെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ്, അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്. നത്ലൂഹ അലൈക, ഒരബിയെ, താങ്കൾക്ക് നാം അത് ഓതിത്തരുന്നു. ബിൽ ഹഖ്, യാഥാർത്ഥ്യമായിക്കൊണ്ട്, ഹഖായിക്കൊണ്ട്. ഫബി അയ്യി ഹദീസിൻ, അപ്പോൾ പിന്നെ ഏത് വർത്തമാനത്തിലാണ്. ബഅദല്ലാഹ്, അള്ളാഹുവിന് ശേഷമുള്ള ഏത് വർത്തമാനത്തിലാണ്. വആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് ശേഷമുള്ള മറ്റേത് വർത്തമാനത്തിലാണ്. യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ള തെളിവുകൾ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ആയത്ത് എന്നാൽ തെളിവ് എന്നാണ് അതിന്റെ അർത്ഥം. ആയ തെളിവാണ്. തെളിവുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഞാൻ നേരത്തെ വിധിയെ കുറിച്ച് പറഞ്ഞതുപോലെ, അതായത് കൗനിയായ ആയത്തുകളുണ്ട്, പ്രാപഞ്ചികമായ തെളിവുകൾ. നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്നത്, നമ്മിലേക്ക് തന്നെ നോക്കിയാൽ കാണുന്നത്, എവിടെ നോക്കിയാൽ അതാണ് കാണുന്നത്, എങ്ങോട്ട് നോക്കിയാൽ അള്ളാഹുവിന്റെ ആയത്താണ്. അതുപോലെ ഓതാവൻ ഉള്ള അള്ളാഹു അവതരിപ്പിച്ച, പാരായണം ചെയ്യേണ്ട ആയത്തുകൾ, ഖുർആനിലെ ആയത്തുകൾ, ഇത് രണ്ടും ആയത്താണ്, തെളിവാണ്. അള്ളാഹുവിന്റെ കുദറത്തിന്, അവന്റെ മഹത്തരമായ വിശേഷണങ്ങൾക്കുള്ള, അവന്റെ മഹത്വത്തിനുള്ള, അവന്റെ കഴിവിനുള്ള തെളിവുകളാണ് ഇതെല്ലാം. ആദ്യം അള്ളാഹു പറയുന്നു, ആകാശങ്ങളിലും ഭൂമിയിലും മുഅ്മിനുകൾക്ക് ധാരാളം ആയത്തുകളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലും നമ്മൾ നോക്കിയാൽ കാണുന്ന കോടാനുകോടി സൃഷ്ടികൾ, അതുപോലെ അവയുടെ എണ്ണം, അവയുടെ ഇനങ്ങളുടെ എണ്ണം, അവയുടെ എണ്ണം മാത്രമല്ല അവയുടെ ഇനങ്ങൾ, ഓരോന്നും ഓരോന്നും ഇനങ്ങൾ തന്നെ എത്രയോ നമുക്ക് എണ്ണാൻ സാധിക്കാത്ത അത്രയും ഉണ്ട്. അതുപോലെ ഭൂമിയിൽ കാണുന്ന ജന്തുക്കൾ, അതിലൂടെ സഞ്ചരിച്ച് നീങ്ങുന്ന ജീവികൾ, വ്യത്യസ്തങ്ങളായ ജീവികൾ, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, കാറ്റുവീശുന്നത്, സഹോദരങ്ങൾ, ഇതിലെല്ലാം അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അള്ളാഹു വ്യത്യസ്ത രൂപത്തിൽ ഇവയെ പടച്ചു എന്നതിൽ അള്ളാഹുവിന്റെ ഹിക്മത്ത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വതആല ഇവയെ വ്യത്യസ്ത രൂപത്തിൽ പടച്ചിരിക്കുന്നു. എല്ലാം ഒരുപോലെയല്ല, മറിച്ച് പലതും പല രൂപത്തിലാണ്, പലതും പല വലിപ്പത്തിലാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളാണ് അതിനുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, ഓരോന്നിനും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ രൂപമാണ് നൽകിയിട്ടുള്ളത്. ഇതെല്ലാം ഒരു ജീവിയെ തന്നെ ഉടുത്താൽ എത്രയോ ദൃഷ്ടാന്തങ്ങൾ. ഇത് സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പല രൂപത്തിൽ ഈ ആയത്തുകളുണ്ട്. ഒന്ന്, അതിന്റെ എണ്ണത്തിൽ, അതിന്റെ എണ്ണം അത്ഭുതകരമാണ്. അതുപോലെ അതിന്റെ ഇത്ഖാൻ, അതിന്റെ കൃത്യത, അത് അത്ഭുതകരമാണ്. അതിന്റെ കൃത്യത അത്ഭുതകരമാണ്, അതുപോലെ അതിന്റെ എണ്ണം അത്ഭുതകരമാണ്. ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള കാര്യങ്ങൾ അത്ഭുതകരമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അവൻ ഹക്കായി നമുക്കത് ഓതി തരുന്നു, അവൻ അത് പഠിപ്പിച്ചു തരുന്നു. എന്നിട്ടും അള്ളാഹുവിലും അവന്റെ ആയത്തുകളിലുമല്ലാതെ മറ്റെന്തിനാണ് നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നത്? അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വതആല ഇത്രയും ആയത്തുകൾ ഉണ്ടായിട്ടും അതിനെ നിഷേധിക്കുന്നവരെ കുറിച്ച് പറയുന്നു. വൈലുൻ ലികുല്ലി അഫാക്കിൻ അസീം, വൈലുൻ നാശമാണുള്ളത്, ലികുല്ലി അഫാക്കിൻ, അഫാഖ് എന്ന് പറഞ്ഞാൽ ഇഫ്ക് പറയുന്നവൻ എന്നാണ്, ഇഫ്ക് ധാരാളമായി പറയുന്നവൻ അഥവാ കളവ് പറയുന്നവൻ, അസീം ഇസ്മ ചെയ്യുന്നവൻ, പാപം പ്രവർത്തിക്കുന്നവൻ. അതായത് അഫാഖുൻ ഫി ഖൗലി അസീമുൻ ഫി ഫിഅലി, അഫാഖുൻ ഫി ഖൗലിഹി അസീമുൻ ഫി ഫിഅലിഹി. വാക്കുകൊണ്ടവൻ അഫാഖാണ്, കളവാണ് പറയുന്നത്, പ്രവർത്തി കൊണ്ട് അവൻ അസീമാണ് പാപിയാണ്. അങ്ങനെയുള്ള ഏവർക്കും നാശമാണുള്ളത്. അതോടൊപ്പം അവൻ കാഫറാണ്, അതാണ് തൊട്ടടുത്ത ആയത്തിലുള്ള വാക്കിൽ അവൻ പെരുങ്കള്ളനാണ്, അതുപോലെ പ്രവർത്തിയിൽ അവൻ പാപിയാണ്, അതോടൊപ്പം അവൻ കാഫറാണ്, അതാണ് അടുത്ത ആയത്ത്. അവൻ അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുന്നു, തുത്ല അലൈഹി, അവൻ ഓതപ്പെട്ട് കേൾക്കുന്നു, ഓതി അവൻ കേട്ടിട്ടുണ്ട് അല്ലാഹുവിന്റെ ആയത്തുകൾ, അത് പാരായണം ചെയ്ത് കേട്ടിട്ടുണ്ട്. ثم يصر എന്നിട്ടും അവൻ ഉറച്ചു നിൽക്കുന്നു, മുസ്തക്ബിറൻ അഹങ്കരിച്ചുകൊണ്ട്, കഅല്ലം യസ്മഅഹ, അവൻ അത് കേട്ടിട്ടേ ഇല്ല എന്നതുപോലെ. ഫബശ്ശിർഹു, ഓ നബി, അവന് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക, ബഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയുടെ സന്തോഷ വാർത്ത അവൻ അറിയിക്കുക. നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ട് അത് വിശ്വസിക്കാതെ കിബുറു നടിച്ച് അഹങ്കാരത്തോടെ തന്റെ കുഫറിൽ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടിട്ടില്ല എന്നതുപോലെ കഴിയുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്. അവർക്കുള്ളത് വേദനാജനകമായ ശിക്ഷയാണ്. എത്രയോ ആയത്തുകൾ ഇതിന് തൊട്ടു മുമ്പുള്ള അള്ളാഹുവിന്റെ വചനങ്ങളിൽ അവൻ പറഞ്ഞു, ആകാശങ്ങളിലും ഭൂമിയിലും കാറ്റുകൊണ്ടും കാറ്റിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ഒക്കെ കാണാവുന്ന ആയത്തുകൾ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും അത് കേൾക്കാത്തതുപോലെ തിരിഞ്ഞു കളയുന്നു. എന്തുകൊണ്ടാണ്? ആയത്തുകൾ പോരാഞ്ഞിട്ടല്ല, പക്ഷേ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവർക്ക് ആയത്തുകളും അതുപോലെ താക്കീദുകളും എന്ത് പ്രയോജനം ചെയ്യാനാണ്? അള്ളാഹുവിൽ വിശ്വാസം അത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത അഹങ്കാരികൾക്ക് അവരുടെ കിബറ് കൊണ്ട് ആണ് അവർ ആയത്തുകളെ തള്ളുന്നത്. അല്ലാതെ ബുദ്ധിയുള്ള ആളുകൾ അവർ അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ അവർ കരഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കുകയും റബ്ബിന് സുജൂദ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് മുൻപുള്ള കിതാബുകൾ പഠിച്ച ആളുകൾ. വഇദാ ആലിമ മിൻ ആയാതിന ഷൈഅൻ ഇത്തഖദഹ ഹുസ്വ, വഇദാ ആലിമ, അവൻ അറിഞ്ഞാൽ, മിൻ ആയാതിന, നമ്മുടെ ആയത്തുകളിൽ നിന്ന് ഷൈഅൻ, വല്ലതും അവൻ അറിഞ്ഞാൽ, ഇത്തഖദഹ ഹുസ്വ, അവൻ അതിനെ പരിഹാസപാത്രമാക്കി തീർക്കും. ഉലാഇക ലഹും അദാബും മുഹീൻ, അവർക്ക് മുഹീനായ അപമാനിച്ചു കളയുന്ന ശിക്ഷയാണുള്ളത്. പണ്ഡിതന്മാർ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് വല്ലതും അവൻ മനഃപ്പാഠമാക്കുകയോ അല്ലെങ്കിൽ ഖുർആനിൽ ഇന്നതുണ്ട് എന്നവൻ അറിയുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ ആയത്തുകൾ അവൻ പരിഹസിക്കും. അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ അത് അതിൽ നിന്ന് വല്ലതും മനസ്സിലാക്കിയാൽ അവരതിനെ പരിഹസിക്കും. ഉദാഹരണത്തിന് സഖൂം എന്ന നരകത്തിനടിയിൽ വളരുന്ന വൃക്ഷത്തെ കുറിച്ച് ഖുർആനിൽ വന്നപ്പോൾ അവരതിനെ പരിഹസിച്ചു. നരകത്തിനടിയിൽ വളരുന്ന വൃക്ഷത്തെ അവർ പരിഹസിക്കുകയുണ്ടായി. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആ ഖുർആനിലെ ശപിക്കപ്പെട്ട വൃക്ഷത്തെ നാം അവർക്ക് പരീക്ഷണമായി നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ ഖുർആനിൽ നരകത്തിന്റെ കാവൽക്കാരായി 19 മലക്കുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിന് മുശ്രിക്കുകൾ പരിഹസിച്ചു. അവർ പറഞ്ഞു, 19 ആളോ, ഞാൻ ഒറ്റക്ക് അതിനൊക്കെ നേരിട്ട് കൊള്ളാം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതിലൊരു മലക്കിനെ നേരിടാൻ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർ വിചാരിച്ചാലും ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. എന്നിട്ടാണോ ഒരാൾ 19 ആളുകളെ, ശരി, ഇവരെല്ലാം കൂടി ആ മലായിക്കത്തിനെ നേരിടുന്നത്? ഇതുപോലെ അള്ളാഹുവിന്റെ ആയത്തുകളിൽ വല്ലതുമുണ്ട് എന്ന് അറിഞ്ഞാൽ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ വല്ലതും അവൻ മനസ്സിലാക്കിയാൽ അവരത് സ്വീകരിക്കാതെ മറിച്ച് അതിനെ ഹുസുവാക്കി തീർക്കുകയാണ്, പരിഹാസപാത്രമാക്കി തീർക്കുകയാണ് അവൻ ചെയ്യുക. അവന്റെ അഹങ്കാരം കൊണ്ടാണത്. അതുകൊണ്ട് ആ അഹങ്കാരത്തിനു പകരം അപമാനിക്കുന്ന ശിക്ഷയാണ് അള്ളാഹു അവന് നൽകുക. ഉലായിക ലഹും അദാബും മുഹീൻ, അപമാനിച്ചു കളയുന്ന ശിക്ഷ. കാരണം അവൻ ദുനിയാവിൽ അഹങ്കാരിയായിരുന്നു, അതുകൊണ്ട് പരലോകത്ത് അവന് അപമാനമാണുള്ളത്. നഊദു ബില്ലാ. മിൻ വറാഇഹിം ജഹന്നം, അവർക്ക് പിന്നാലെ ജഹന്നമുണ്ട്, നരകമുണ്ട്. പരലോകത്തെത്തിയാൽ അവരുടെ മുന്നിൽ അവർ കാണുക ആ ജഹന്നമാണ്. വലാ യുഗ്നി അൻഹും, അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല, മതിയാവുകയില്ല. മാ കസബു, അവർ സമ്പാദിച്ചതെന്തോ ഷൈഅൻ, അത് യാതൊന്നിനും അവർക്ക് മതിയാവുകയില്ല. അവരുടെ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും പരലോകത്ത് അവർക്ക് പ്രയോജനപ്പെടുകയില്ല. വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ, വലാ മത്തഖദു മിൻ ദൂനില്ലാഹി ഔലിയ, അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ച അവരുടെ മിത്രങ്ങൾ, അവരുടെ രക്ഷാധികാരികൾ, അവരുടെ ഒലിയകൾ, അവരുടെ ഇലാഹുകൾ, അവരും അവർക്ക് മതിയാവുകയില്ല. നോക്കൂ, പരലോകത്ത് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല. പരലോകത്ത് ഏറ്റവും ഇതിനൊക്കെ സഹായികളെ അവർക്ക് ആവശ്യമായി വരും, പക്ഷെ ആ സമയത്ത് ആരും ഉണ്ടാവുകയില്ല. വലഹും, അവർക്കുണ്ടാവുക അദാബുൻ അദീം, കഠോരമായ വലിയ ശിക്ഷയായിരിക്കും. നോക്കൂ, ഈ സൂറത്തിൽ ഇതുവരെ നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെല്ലാം രൂപത്തിലാണ് അവന്റെ ആയത്തുകളെ നിഷേധിച്ചവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് എന്ന് നോക്കൂ നിങ്ങൾ. എട്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഫബശ്ശിർഹു ബിഅദാബിൽ അലീം, വേദനാജനകമായ ശിക്ഷ. അതുപോലെ അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഉലായിക ലഹും അദാബും മുഹീൻ, അപമാനിച്ചു കളയുന്ന ശിക്ഷ. ഈ ആയത്തിൽ പറഞ്ഞു, പത്താമത്തെ ആയത്തിൽ, വലഹും അദാബുൻ അദീം, ഭയാനകരമായ ശിക്ഷ. അടുത്ത ആയത്തിൽ അതുപോലെ ഉണ്ട്, ലഹും അദാബും മിർജിസിൻ അലീം, അള്ളാഹുവിന്റെ ശിക്ഷ ഇങ്ങനെയൊക്കെയാണ്, അഥവാ അപമാനിച്ചു കളയുന്നതാണ്, വേദനാജനകമാണ്, ഭയാനകമാണ്, ഒരാൾക്കും സഹിക്കാൻ സാധിക്കാത്തതാണ്, ഒരാൾക്കും സഹിക്കാൻ സാധിക്കാത്ത അങ്ങേയറ്റം കഠിനമായ ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുക. ദുനിയാവിലെ ഒരു ശിക്ഷയും പരലോകത്തെ ശിക്ഷയുടെ അടുത്തെത്തുകയില്ല. വലഅയാദു ബില്ലാഹ്. ഹാദ ഹുദ, അള്ളാഹു പറയുന്നു ഇത് സന്മാർഗമാണ്, അഥവാ ഈ കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുള്ള ഖുർആനാണ് ഹുദ, അതാണ് സന്മാർഗം, അതാണ് വെളിച്ചം. വല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം, ആരാണോ തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളെ നിഷേധിച്ചത്, ലഹും അദാബുൻ, അവർക്ക് ശിക്ഷയുണ്ട്. എങ്ങനത്തെ ശിക്ഷയാണ്? മിർജിസിൻ അലീം, വേദനയേറിയ റിജിസിൽ നിന്നുള്ള ശിക്ഷ. റിജിസ് എന്നാൽ ശിക്ഷക്ക് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് റിജിസ്, വളരെ മോശമായത് എന്നതാണ് ആ പദം സൂചിപ്പിക്കുന്നത്. വൃത്തികെട്ടതിനെ സൂചിപ്പിക്കാനാണ് ആ വാക്ക് ഉപയോഗിക്കുക. അങ്ങേയറ്റം അപമാനിച്ചു കളയുന്ന ശിക്ഷയാണ് അവർക്ക് പരലോകത്തുണ്ടാവുക. എന്നിട്ട് വീണ്ടും അതാ അള്ളാഹു അവന്റെ ആയത്തുകൾ അവന് നന്ദി കാണിക്കേണ്ടതിന്റെ അതിലേക്ക് വെളിച്ചം തരുന്ന ആയത്തുകൾ അള്ളാഹു വിവരിക്കുന്നു. അള്ളാഹു ലദീ സഖറ ലക്കുമുൽ ബഹറ, അള്ളാഹു അവനാകുന്നു സഖറ ലക്കും, നിങ്ങൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്നത്. അൽ ബഹറ, എന്താണ് ബഹർ? കടൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നത്. ലിത്തജിറിയ, സഞ്ചരിക്കുവാൻ വേണ്ടി. അൽ ഫുൽകു, കപ്പലുകൾ. ഫീഹി, അതിനു മുകളിൽ. ബി അംരഹ്, അള്ളാഹുവിന്റെ കൽപ്പനയോടെ. കപ്പലുകൾ എന്നത് അത് നൂഹ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അള്ളാഹു ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്. അന്നു മുതൽ ഇന്നോളം നോക്കൂ, അതിന്റെ ഉപകാരം അത് അവസാനിക്കാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം അത് അനുഗ്രഹമായി നമ്മോട് എണ്ണി പറഞ്ഞിട്ടുണ്ടോ? യാതൊരു സംശയവുമില്ല. അതിന്റെ ഉപകാരം ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എന്നും അത് ഉപയോഗത്തിലുള്ളത് തന്നെയാണ്. അത് ശേഷം എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും അതുകൊണ്ടുള്ള ഉപകാരം അത് വേറെ തന്നെയാണ്, പ്രത്യേകിച്ച് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അവന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കപ്പലുകളെ കുറിച്ച് പരാമർശിച്ചത് കാണാം. അതിന്റെ ഉപകാരം അത് കച്ചവടത്തിന്റെ കാര്യത്തിൽ വളരെ വലുതാണ്, ജനങ്ങളുടെ മഈശത്ത് അത് മുഖേന നിലനിൽക്കുന്നു. ലിതജ്രിയൽ ഫുൽകു ഫീഹി ബിഅംരിഹി വലിതബ്തഗു, നിങ്ങൾ തേടുവാൻ വേണ്ടി. മിൻ ഫദ്ലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുവാൻ വേണ്ടി. വസഖറ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെന്തോ. ജമീഅ മിൻ, അതിലുള്ളതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. ഇന്ന ഫീ ദാലിക്, തീർച്ചയായും അതിൽ. ലആയാത്ത്, ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ലഖൌമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ചിന്തിക്കുന്ന ആളുകൾക്ക്. നോക്കൂ, കടൽ അള്ളാഹുവിന്റെ അനുഗ്രഹ, അള്ളാഹുവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തമാണ്. ആ കടൽ അത് ഭൂമിയേക്കാൾ കരയേക്കാൾ എത്രയോ അധികമാണുള്ളത്. അതിന്റെ ആഴത്തിൽ, അതിന്റെ അടിത്തട്ടിലേക്ക് ഇന്നോളം മനുഷ്യരെ എത്തിപ്പെടാനോ അതുപോലെ മനുഷ്യന് എത്തി നോക്കാനോ പോകട്ടെ ഉപകരണങ്ങൾ കൊണ്ട് കാണാനോ സാധിക്കാത്ത കടലിന്റെ ഭാഗങ്ങളുണ്ട്, സമുദ്രത്തിന്റെ ആഴങ്ങളുണ്ട്. ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റു വല്ലതുമോ മറ്റു വല്ല സൗകര്യങ്ങളോ അയക്കാൻ പോലും സാധിക്കാത്ത അത്രയും ആഴത്തിലുള്ള, ഒരാൾക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത രൂപത്തിൽ ഇന്നും ഇത്രയും കണ്ടുപിടുത്തങ്ങളിൽ മനുഷ്യൻ എത്തിയിട്ടും അത് പഠിച്ചിട്ടുള്ള ആളുകൾ പറയും ഇനിയും എത്താൻ സാധിക്കാത്ത, പോകാൻ സാധിക്കാത്ത, നോക്കാൻ സാധിക്കാത്ത അത്രയും ആഴമുള്ള ഇടങ്ങൾ സമുദ്രങ്ങളിലുണ്ട്, ഭൂമിയിലെ സമുദ്രത്തിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പിടിച്ചു വച്ചിരിക്കുന്നു, അതിനെ അവിടെ ഒരു ആയത്തായി നിലനിർത്തിയിരിക്കുന്നു. അതിനു മുകളിലൂടെ എന്നാൽ സഞ്ചരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൗകര്യം തന്നിരിക്കുന്നു. ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക്, ഒരു രാജ്യത്തിൽ നിന്ന് അടുത്ത വിദൂരമായ ദേശത്തേക്ക് അതിനു മുകളിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് സൗകര്യം തന്നിരിക്കുന്നു. റബ്ബ് അതിന് സൗകര്യം തന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുക? മുങ്ങിപ്പോവും. ആർക്കാണ് അതിനു മുകളിലൂടെ? അള്ളാഹു അതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അള്ളാഹു അതിന് സംവിധാനിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണത് ആ സൗകര്യം നമുക്ക് ചെയ്തു തരാൻ സാധിക്കുക? അത് മുഖേന നമ്മുടെ മഈഷത്ത് നിലനിൽക്കുന്നു. ലോകത്ത് കച്ചവടവും വ്യാപാരവും ഒക്കെ നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും അത് നടക്കുന്നു എന്നത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ നമ്മുടെ സമ്പദ്ഘടനക്കുമെല്ലാം അതിൽ സ്വാധീനമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾക്കുമെല്ലാം ഈ ലോകത്ത് നടക്കുന്ന കച്ചവടങ്ങൾക്ക് അതിലൊക്കെ സ്വാധീനമുണ്ട്. അതിൽ അള്ളാഹുവിന് നാം ശുക്ർ ചെയ്യണം. അവനിൽ വിശ്വസിക്കുകയും അവന്റെ ദീൻ അനുസരിക്കുകയും ചെയ്യുക എന്നത് വലിയ ശുക്രാണ്. അതുപോലെ നോക്കൂ, ആകാശഭൂമികളിലുള്ള സൂര്യനും ചന്ദ്രനും അതുപോലെ ബാക്കിയുള്ള ഈ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളുമൊക്കെ നമ്മുടെ സൗകര്യം, നമ്മുടെ ജീവിതം ശരിയായ രൂപത്തിൽ സന്തുലിതാവസ്ഥയിൽ പോകാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആകാശഭൂമികൾ പടച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അവസാനമാണ് അള്ളാഹു മനുഷ്യരെ പടച്ചത്. സൃഷ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വതആല ഭൂമിയും ആകാശവും അതിലുള്ള സൗകര്യങ്ങളുമൊക്കെ പടച്ചു മനുഷ്യനു വേണ്ടി. എന്നിട്ടാണ് അള്ളാഹു മനുഷ്യനെ ഇവിടെ പടച്ച് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളക്കണക്കിന് തെളിവുകളുണ്ട് അള്ളാഹു ഏകനാണെന്നതിന്, അവന്റെ കഴിവ് മനസ്സിലാക്കാൻ, അതുപോലെ അവൻ മരിച്ചവരെ ജീവിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദർശനം വിശദീകരിക്കാം. വല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.